السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فرشد قرآن الله سبحانه وتعالى سورة الذاريات لأ അൻപത്തി ആറാമത്തെ ആയത്തിൽ നമ്മോട് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും പടച്ചത്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചവൻ. ആദം നബിയെ മണ്ണിൽ നിന്ന് പടച്ച റബ്ബ്, ജിന്നുവർഗത്തെ തീയിൽ നിന്ന് പടച്ച റബ്ബ്, എന്തിനാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചതെന്ന് സൃഷ്ടിച്ച റബ്ബ് തന്നെ പറയുകയാണ്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന്. നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. അവനാണ് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ യഥാർത്ഥ യജമാനൻ അള്ളാഹുവാണ്. എന്നാൽ ഭൂമിയിലെ സൃഷ്ടികളായ യജമാനന്മാർ അവരുടെ കീഴിലുള്ള ആളുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നതുപോലെ എന്തെങ്കിലും സേവനമോ അല്ലെങ്കിൽ ഉപകാരമോ, അതല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അവൻ അതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ്. മറിച്ച് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്, അവനെ ആരാധിക്കാനാണ്. ഈ ആയത്തിന്റെ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞത് കാണാം, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ഞാൻ അവരിൽ നിന്ന് ഒരു ഉപജീവനവും ഉദ്ദേശിക്കുന്നില്ല, അവരെനിക്ക് ഭക്ഷണം നൽകണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ, മറിച്ച് തീർച്ചയായും അള്ളാഹു അവനാണ് അർറസ്സാഖ്, എല്ലാവർക്കും റിസ്ഖ് നൽകുന്നവൻ, എല്ലാവരുടെയും ഉപജീവനം, അവരുടെ ഭക്ഷണം പാനീയം ഇതെല്ലാം ഏറ്റവൻ അള്ളാഹുവാണ്. ദുൽ ഖുവത്തിൽ മതീൻ, അങ്ങേയറ്റം ശക്തിയുള്ളവൻ, ഏറ്റവും ബലമുള്ളവനായ റബ്ബ്. ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ അതിന്റെ റിസ്ഖ് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു ജന്തുവുമില്ല അതിന്റെ റിസ്ഖ്, അതിന്റെ ഉപജീവനം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. സൂറത്തു അദ്ദാരിയാത്തിലെ നിങ്ങൾ കേട്ട ആയത്തിൽ അള്ളാഹു ഈ രണ്ട് ഭാരിച്ച സംഘങ്ങളെ, അഥവാ ജിന്നുകളെയും മനുഷ്യരെയും ഇത്രയും അധികമുള്ള ഈ രണ്ട് വിഭാഗങ്ങളെ അവൻ പടച്ചതിന്റെ പിന്നിലുള്ള അവന്റെ ഹിക്മത്ത്, അവന്റെ ഉദ്ദേശ ലക്ഷ്യം അവൻ പറഞ്ഞു. അവനെ മാത്രം നമ്മൾ ആരാധിക്കണമെന്നത്. അള്ളാഹുവിന്റെ ഏത് പ്രവൃത്തിക്കു പിന്നിലും ഇങ്ങനെ മഹത്തായ ഹിക്മത്തുണ്ട്. അവൻ ചില കാര്യങ്ങൾ അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവന്റെ മഹത്തായ യുക്തി അതിന്റെ പിന്നിലുണ്ട്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യം. കാരണം അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചത്, ബാക്കിയെല്ലാം പടപ്പുകളാണ്. ഖാലിഖ് സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖുമാനിൽ അള്ളാഹു പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനഹു, ഇതാകുന്നു അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, മാദാ ഖലഖ അല്ലദീന മിൻ ദൂനഹു, അവനു പുറമെ ആരെങ്കിലും പടച്ച വല്ലതും, ആരെങ്കിലും പടച്ച വല്ലതും, അവന് പുറമെയുള്ളവർ പടച്ച എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒന്നും കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ അങ്ങേയറ്റം ധന്യതയുള്ളവനാണ്. അവന് സൃഷ്ടികളെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല, അവൻ സൃഷ്ടാവാണ്. പടപ്പുകളാണ് അവനാണ് ആവശ്യക്കാർ, അവരേതു സമയത്തും റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, റബ്ബിന്റെ മുന്നിൽ ഫഖീറുകളാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് അങ്ങേയറ്റത്തെ ഗനി, അങ്ങേയറ്റത്തെ ഐശ്വര്യമുള്ളവൻ, മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. അൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹൻ അല്ലാഹുവാണ്. അല്ലാഹു അവന്റെ ഖുർആനിൽ സൂറത്തു അന്നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ നമ്മോട് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിലേക്കും റസൂലൻ റസൂലിനെ ദൂതനെ നിയോഗിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി അനി അബുദുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ജനങ്ങളോട് പറയാൻ വജ്തനിബു ത്താഗൂത് ത്താഗൂത്തുകളെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുകയും ആ ആരാധന തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വ്യാജ ദൈവങ്ങൾ അവർ ത്താഗൂത്തുകളാണ്. ത്താഗൂത്തിൽ പെടുന്ന ഒരു വിഭാഗമാരാണ് അതിക്രമിക്കുക എന്ന അർത്ഥം വരുന്ന തുഗിയാൻ എന്ന വാക്കിൽ നിന്നാണ് ത്താഗൂത് എന്ന വാക്ക് വന്നിട്ടുള്ളത്. പരിധി വിടുക. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരുണ്ട്, ആൾ ദൈവങ്ങളെ പോലെയുള്ള ആളുകൾ. അവരെ ജനങ്ങൾ ആരാധിക്കുന്നത് അവർ തൃപ്തിപ്പെടുന്നു. അങ്ങനെയുള്ളവർ താഗൂത്തിൽപ്പെടും. പിശാജ് താഗൂത്തിൽപ്പെടുന്നവനാണ്. അങ്ങനെയുള്ള ആളുകളെ അതിനെ ഒന്നും നിങ്ങൾ ആരാധിക്കരുത്, അതിനെല്ലാം നിങ്ങൾ വെടിയണം. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ നിയോഗിച്ചത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ റസൂലുകളെയും ഇത് പറയാൻ വേണ്ടിയാണ് അയച്ചത്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ആദ്യമായി ലോകത്ത് ശിർക്ക് സംഭവിച്ചത്, ജനങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ തുടങ്ങിയതിനു ശേഷം അള്ളാഹു ആദ്യമായി മനുഷ്യരിലേക്ക് നിയോഗിച്ച റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ നൂഹ് നബിയിലൂടെ തുടങ്ങി ഒരുപാട് നബിമാരെയും റസൂലുകളെയും അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചു. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള നബിമാരെ റസൂലുകളെ അവൻ നിയോഗിച്ചു. ഒടുവിൽ നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ പ്രവാചക പരമ്പരയിലെ കണ്ണികൾ അവസാനിച്ചു. ഇനി നബിയില്ല, ഇനി റസൂലില്ല. ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരും റസൂലുകളും അവരുടെ ജനങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നത് ഒഴിവാക്കണം എന്നാണ്. അതിനു മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ ആദം നബിയുടെ അതേ ആശയത്തിൽ വന്ന മുസ്ലിമീങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്തത്. ഇങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ശിർക്ക് ഒഴിവാക്കുക, ഇതാണ് എല്ലാ റസൂലുകളും ജനങ്ങളെ പഠിപ്പിച്ചത്. ആ റസൂലുകളുടെ അനുയായികളും ജനങ്ങളെ ആദ്യം പഠിപ്പിച്ചത് ഇക്കാര്യമാണ്. നോക്കൂ, അപ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, അതിന്റെ പിന്നിലുള്ള യുക്തി, ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹു റസൂലുകളെ മുഴുവൻ നിയോഗിച്ചതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, അതും ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, ശിർക്കിൽ നിന്ന് ജനങ്ങളെ വിലക്കുക എന്നതാണ്. മാത്രമല്ല, മുഴുവൻ നബിമാരുടെയും ദീൻ ഒന്നായിരുന്നു എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ നബിമാരും ജനങ്ങളോട് പഠിപ്പിച്ച നബിമാരുടെ എല്ലാം ദീൻ ഒന്നായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരെ കുറിച്ച് വിശേഷിപ്പിച്ചത് അബൂഹും വാഹിദ് വ ഉമ്മഹാത്തുഹും ശത്ത, അവർ സഹോദരങ്ങളാണ്, ഒരൊറ്റ പിതാവിന്റെ വ്യത്യസ്ത ഉമ്മമാരുടെ മക്കളെ പോലെയാണ് അവർ. ഒരൊറ്റ ഉപ്പയുടെ എന്നാൽ ഉമ്മമാർ വേറെ, അങ്ങനെയുള്ള സഹോദരങ്ങളെ പോലെയാണ് നബിമാർ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ നബിമാരെല്ലാവരും പഠിപ്പിച്ച വിശ്വാസം ഒന്നാണ്. അവരെല്ലാവരും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുപോലെ അള്ളാഹുവിന്റെ മലക്കുകളിൽ, അള്ളാഹുവിന്റെ കിതാബുകളിൽ, റസൂലുകളിൽ, പരലോകത്തിൽ, അതുപോലെ അള്ളാഹുവിന്റെ വിധിയിലെല്ലാമുള്ള വിശ്വാസം ഒരുപോലെയാണ് പഠിപ്പിച്ചത്. എന്നാൽ അവരുടെ ശരീഅത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, പഴയ കാലത്ത് ബനു ഇസ്രായേൽ അഥവാ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുക. അവരിൽ അള്ളാഹു ചില നിയമങ്ങൾ നിശ്ചയിച്ചിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവർക്ക് മിണ്ടാതിരിക്കുക എന്ന നോമ്പ്, മൗനവ്രതം, അത് അള്ളാഹു ദീനിൽ നിയമമാക്കിയിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ അതില്ല. ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ, ചില നബിമാരുടെ ദീനിലെ നിയമങ്ങളും അഥവാ അവരുടെ ശരീഅത്തിലെ നിയമങ്ങളും മറ്റു ചില നബിമാരുടെ ശരീഅത്തിലെ നിയമങ്ങളും തമ്മിൽ അതിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അള്ളാഹു ഓരോ ജനതയുടെയും അവരുടെ ശാരീരികവും മാനസികവും ഒക്കെ ഉള്ള പ്രത്യേകതകൾക്കനുസരിച്ച് ചില വ്യത്യാസങ്ങൾ നൽകിയിട്ടുണ്ടാകാം. നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം ദീനിന്റെ അടിസ്ഥാനം അത് ഒന്നാണ്. അതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം, അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം അത് തൗഹീദാണ്. നോക്കൂ, അതാണ് അല്ലാഹു പറഞ്ഞത്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അനി അബ്ദുല്ലാഹ് വജ്തനിബു ത്താഗൂത്. എല്ലാ ഉമ്മത്തുകളിലേക്കും നാം റസൂലുകൾ അയച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, താഗൂത്തിനെ വെടിയണം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ വെടിയണം എന്ന് പറയാൻ. അള്ളാഹു എല്ലാ ഉമ്മത്തുകളിലേക്കും അവന്റെ റസൂലുകൾ അയച്ചാൽ എന്തിനാണത്? അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച് അവരെ അവൻ വെറുതെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടില്ല, മറിച്ച് ഓരോ ജനങ്ങൾക്കും ഓരോ ജനതക്കും എന്താണ് നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും സൗഭാഗ്യം ലഭിക്കാൻ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു അവരെ പഠിപ്പിച്ചു. എന്ത് നിങ്ങൾ വിശ്വസിക്കണം, എന്താണ് നിങ്ങൾക്ക് ഹലാലായത് അനുവദനീയമായത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്നത് അള്ളാഹു നബിമാരെ അയച്ച് പഠിപ്പിച്ചു. അത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താണ് അവൻ നമ്മെ വെറുതെ വിട്ടില്ല എന്നത്, അവൻ നമ്മെ തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടില്ല എന്നത്. അത് അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നത് കടുത്ത അപരാധമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് കാണാം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ ഖലഖനാകും അബസ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ നിങ്ങൾ നമ്മിലേക്ക് തിരിച്ചു മടക്കപ്പെടുകയില്ലെന്ന്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, നിങ്ങൾ കരുതിയിരിക്കുകയാണോ നിങ്ങളെ നാം വെറുതെ പടച്ചതാണ്, തോന്നിയതുപോലെ ജീവിക്കുക, നിങ്ങൾ ചെയ്യുന്നതിനൊന്നും അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, നമ്മിലേക്ക് തിരിച്ചു വരേണ്ടി വരികയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹു എത്രയോ ഉന്നതനാകുന്നു, ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ്. അപ്പൊ അള്ളാഹുവിന് യോജിച്ചതല്ല നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയും പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ട് നമ്മൾ വെറുതെ വിടുക എന്നത്, തോന്നിയതുപോലെ വിടുക എന്നത്, നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ വിടുക എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല. അള്ളാഹു അതിൽ നിന്ന് എത്ര ഉന്നതനാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിച്ചു, അവർ ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു. അവർ പഠിപ്പിച്ച നന്മകളിൽ ഏറ്റവും വലിയ നന്മ നന്മ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവർ തിന്മകളിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്തു. നബിമാർ ജനങ്ങളോട് വിലക്കിയ തിന്മകളിൽ ഏറ്റവും കടുത്ത തിന്മ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതാണ്. നോക്കൂ, ഈ നേരത്തെ നിങ്ങൾ കേട്ട ആയത്തിൽ, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അനി അബ്ദുല്ലാഹ വജ്തനിബു ത്താഗൂത്. ആ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ, ഇസ്ലാമിന്റെ അടിസ്ഥാന വാക്യത്തിന്റെ അർത്ഥം നമുക്ക് ആ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൽ നിഷേധമുണ്ട്, അതുപോലെ സ്ഥാപിക്കലുമുണ്ട്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധനക്കർഹനുമില്ല, അത് നിഷേധമാണ്. അതോടെ ലോകത്ത് ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറയുന്നു, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ, അല്ലാഹു ഒഴികെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടെ അവിടെ ഇസ്ബാത്താണ്, അവിടെ സ്ഥാപിക്കുകയാണ് നമ്മൾ, അല്ലാഹുവിന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്ന് സ്ഥാപിക്കുകയാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ തൗഹീദ് ആവുകയുള്ളൂ. നമ്മൾ അള്ളാഹിനെ ആരാധിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാവുകയില്ല. നമ്മൾ ഇലാഹുകളെ നിഷേധിക്കുക എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടും അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാവുകയില്ല. മറിച്ച് ആരാധനക്കർഹനായി ആരുമില്ല അള്ളാഹു അല്ലാതെ, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥം, അതിലൂടെ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ ആശയം വ്യക്തമാകുന്നത്. അത് തന്നെയാണ് ഈ ആയത്തിൽ ഉള്ളതും. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അനി അബ്ദുല്ലാഹ വജ്തനിബു അത്താഗൂത്. അവിടെ എന്തു വന്നു? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നും വന്നു, വജ്തനിബു നിങ്ങൾ വേടിയണം എന്നും വന്നു. അള്ളാഹുവിനുള്ള ഇബാദത്ത് ശരിയാകണമെങ്കിൽ അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നവയെ നാം വെടിയണം, എങ്കിൽ മാത്രമേ നമ്മുടെ തൗഹീദ് ശരിയാവുകയുള്ളൂ, നമ്മുടെ ദീൻ ശരിയാവുകയുള്ളൂ. ഈ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു നബിമാരെ മുഴുവൻ നിയോഗിച്ചത്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ. ഇതറിയാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എത്ര അർത്ഥശൂന്യമായ ജീവിതമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അവന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവുമെങ്കിൽ നമ്മുടെ ജീവിതം ആശ്വാസമുള്ള ജീവിതമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ തന്റെ മക്കളെ വളർത്തുന്നു ഏറെ സ്നേഹത്തോടെ ലാളനയോടെ, അവർക്ക് വേണ്ടുന്ന നന്മകളെല്ലാം ചെയ്തു കൊടുത്ത്, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ മനസ്സ് വേദനിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട ഒരാൾ തന്റെ മക്കളെ വളർത്തുന്നു. നാളെ ഈ മക്കൾ മോശക്കാരായി പോയാൽ നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ മക്കളെ നമുക്ക് കൺകുളിർമയുള്ള നല്ല മക്കളാക്കുമാറാകട്ടെ. എന്നാൽ ഇവർ മോശക്കാരായി പോയാൽ ഈ പിതാവ് അല്ലാഹുവിന് വേണ്ടിയാണ് തന്റെ മക്കളെ വളർത്തിയതെങ്കിൽ, അവർക്ക് വേണ്ടി അയാൾ ചെയ്തു കൊടുത്ത ഓരോ നന്മയിലും ഈ പിതാവ് അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചെങ്കിൽ, ഈ മക്കൾ നാളെ മോശമായി പോയാൽ പോലും അയാൾക്ക് വല്ലാതെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ ചെയ്തത് അല്ലാഹുവിങ്കലുണ്ട്. അല്ലാഹുവിങ്കൽ ഒരു സൽക്കർമ്മവും പാഴായി പോവുകയില്ല. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്, അള്ളാഹു നന്മ ചെയ്തവരുടെ പ്രതിഫലം പാഴാക്കി കളയുകയില്ല. ഇഹ്സാൻ പ്രവർത്തിക്കുക, അഥവാ അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി മാത്രമായി പ്രവർത്തിക്കുക, അമൽ ചെയ്യുക, അവരുടെ പ്രവർത്തനം അള്ളാഹു പാഴാക്കി കളയുകയില്ല. അതുകൊണ്ട് ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നു, അവൻ തന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരുരുള പോലും അള്ളാഹുവിങ്കിൽ പ്രതിഫലമുള്ളതാണ്. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ചെലവഴിക്കുന്നത് അള്ളാഹുവിങ്കിൽ പ്രതിഫലം അതിനുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ അമലും എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന് വേണ്ടി ആക്കുക. ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം അത് ജീവിതത്തിൽ പാലിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ സൌഭാഗ്യമായി തീരും. നന്മ ബാധിച്ചാൽ നമ്മൾ ശുക്ർ ചെയ്യുന്നു, അത് നമുക്ക് നന്മയായി തീരുന്നു, അത് നമുക്ക് പരലോകത്തെ പ്രതിഫലമായി തീരുന്നു. പ്രയാസങ്ങളുണ്ടായാൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നു, അതും നമുക്ക് ഈ ലോകത്തും പരലോകത്തും നന്മയായി തീരുന്നു. ഇതാണ് തൗഹീദിന്റെ താല്പര്യം ഉൾക്കൊണ്ട മുഅ്മിന്റെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖനാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.